ഈ ആഴ്ച മുഴുവൻ നമ്മൾ പല ഭാഗങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ട് ഇരുന്നത് എന്താണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, അവനെ സൃഷ്ടിച്ചപ്പം. തുടർമാനം നാം ചിന്തിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം, കരുതൽ. എന്നാൽ മനുഷ്യൻ വീണപ്പം ദൈവം അവനെ ഉദ്ധരിക്കാൻ വേണ്ടി എന്ത് വഴിയാണ് കണ്ടത്? ആദ്യത്തെ ഉദ്ദേശത്തിനായിട്ട് യേശുക്രിസ്തുവിനെ അയച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട്. ഞാൻ തുടർമാനം പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം, അനേക ആളുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ കരുതൽ. യേശു പറഞ്ഞു, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സത്യം അറിയില്ലെങ്കിൽ നാം അടിമകളായി തുടരും. അതാണ് അനേക വിശ്വാസികളുടെ അവസ്ഥ. കാരണം അവരുടെ അറിവില്ലായ്മ അവരെ ബന്ധിച്ചിരിക്കുന്നു. യേശു പറഞ്ഞതിന് നേരെ എതിര്, യേശു പറഞ്ഞതിനെ പറ്റി നമുക്കിങ്ങനെ പറയാം, സത്യത്തെക്കുറിച്ച് നിങ്ങൾ അജ്ഞരെങ്കിൽ ബന്ധിതനായിട്ടും അടിമയായിട്ടും തുടരും. എന്നാൽ നിങ്ങൾക്ക് സത്യം അറിയുമെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, പാപത്തിൽ നിന്ന് സ്വതന്ത്രനാവും. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ദുരന്തങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾക്കുള്ള എല്ലാ മുറിവുകളിൽ നിന്നും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വതന്ത്രനായി തരാൻ കഴിയും. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ വ്യക്തിത്വത്തിലുണ്ടായ എല്ലാ മുറിവുകളും നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ഇതാണ് സുവിശേഷത്തിന്റെ മനോഹരമായ സന്ദേശം. നിങ്ങളുടെ പശ്ചാത്തലം എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ എവിടുന്ന് വന്നാണെങ്കിലും, നിങ്ങൾ എങ്ങനെ വളർന്നു വന്ന ആളാണെങ്കിലും, ദൈവത്തിന് എല്ലാം പരിഹരിക്കാൻ കഴിയും. നിങ്ങളെ തേജസ്സുള്ള ഒരു ക്രിസ്ത്യാനിയാക്കാൻ കഴിയും. യേശുവിനെ പോലെ നിങ്ങളെ ആക്കാൻ കഴിയും, നിങ്ങൾ അതിൽ തൽപരനെങ്കിൽ. മത്തായി 11 യേശു ഇപ്രകാരം പറഞ്ഞു, 29 വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, അവൻ പറഞ്ഞു. നമ്മുടെ മുൻപത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു ഫിലിപ്പി ലേഖനം 2:5 വാക്യം, ഈ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇവിടെയും യേശു പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്നിൽ നിന്ന് പഠിക്കാൻ അവൻ പറയുന്നു. ഒരു പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾക്കറിയുമോ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇതാണെന്ന്. പഴയ നിയമത്തിൽ അവർക്കൊരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ നിയമത്തിൽ ഒരാൾക്കും പറയാൻ കഴിയുമായിരുന്നു എന്നെ അനുഗമിക്കുക, എന്നെ നോക്കുക എന്നൊക്കെ. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കൊരു പുസ്തകം മാത്രമല്ല, നമുക്കൊരു വ്യക്തിയുണ്ട്, മരിച്ച ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കുന്നു, അങ്ങനെ നമ്മെ അവനെ പോലെ ആക്കുന്നു. ഇതിലേതാണ് നല്ലത്? ബ്ലാക്ക് ബോർഡിൽ നീന്തൽ പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി നദിയിലിറങ്ങി നീന്താൻ പഠിപ്പിക്കുന്നത് പോലെ ഏതാണോ? നിങ്ങൾക്ക് ഉത്തരം അറിയാം. ഒരു പുസ്തകത്തിൽ നീന്തേണ്ടത് എങ്ങനെയെന്ന് എല്ലാ കാര്യവും വിശദമായി എഴുതിയിരിക്കും, എന്നെങ്കിലും നിങ്ങൾക്ക് നീന്താൻ കഴിയില്ല. അതിനുശേഷം നിങ്ങൾ നദിയിലേക്ക് ചാടിയാൽ നിങ്ങൾ മുങ്ങിപ്പോവും. എന്നാൽ ഒരു വ്യക്തി നിങ്ങളെ ഒരു നദിയിലേക്ക് കൊണ്ടുപോയി ഞാൻ ചെയ്യുന്നത് കാണുക, അങ്ങനെ പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഇതാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ അവർക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു, ന്യായപ്രമാണം. പുതിയ നിയമത്തിൽ നമുക്ക് വചനമുണ്ട്, എഴുതിയതല്ല, ജഡം ധരിച്ച ഒരു വചനം. അതുകൊണ്ട് എഴുതപ്പെട്ട വചനത്തിലേക്ക് നാം നോക്കുമ്പോൾ എഴുതപ്പെട്ട വചനത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് ആ ജീവനുള്ള വചനത്തെയാണ്, അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ മുഖമേറ്റ എന്നോട് പഠിപ്പീൻ. എനിക്ക് എങ്ങനെയാണ് യേശുവിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്? അത് നിങ്ങൾ കെമിസ്ട്രിയോ ഫിസിക്സോ പഠിക്കുന്ന പോലെയല്ല, ഒരു ക്ലാസ് മുറിയിലിരുന്ന് ഒരു ലെക്ചർ കേൾക്കുന്ന പോലെ. അങ്ങനെ നിങ്ങൾക്കൊരു ക്ലാസ് മുറിയിലിരുന്ന് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അങ്ങനെ എല്ലാം പഠിക്കാനായിട്ട് കഴിയും. എന്നാൽ ക്ലാസ് മുറിയിലിരുന്ന് നിങ്ങൾക്ക് നീന്താൻ പഠിക്കാൻ കഴിയില്ല, ഒരു ക്ലാസ് മുറിയിലിരുന്ന് കുതിരയോട്ടം പഠിക്കാൻ കഴിയില്ല, ഒരു കാറോ പ്ലെയിനോ ഓടിക്കാൻ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ കഴിയില്ല. അതിന് നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. യേശുവിനെ പോലെ ആകാൻ, യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് തൻ്റെ മുഖമേൽക്കാൻ യേശു പറയുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്കറിയാം എന്താണ് ഒരു നുകമെന്ന് പറഞ്ഞാൽ. രണ്ട് കാളയെ കൊണ്ട് നിലം ഉഴുതുമ്പോൾ നിലം ഉഴുതാൻ വേണ്ടി അതിന് മേലെ ഒരു നുകം വയ്ക്കും. ആ രണ്ട് കാളകൾ ചേർന്ന് ആ നുകം വലിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ ചിന്തിക്കൂ, ആ രണ്ട് കാളകളിലെ ഒരു കാള ചത്തുപോയി, അതിന് പകരം പുതിയൊരു കാളയെ കൊണ്ടുവന്നു. അതിന് നിലം ഉഴുതുന്നതിനെ കുറിച്ച് അറിയില്ല, എങ്ങനെയാണ് ഇത് നേരെ ഉഴുതേണ്ടത്. അവർ ചെയ്യുന്നത് ഈ പഴയ കാളയെ പുതിയ കാളയുമായിട്ട് ഒരുമിച്ച് കെട്ടും. അത് ഇതുപോലെയാണ്, പഴയ കാള പുതിയ കാളയോട് പറയുന്നു, എന്റെ നുകമേറ്റ് എന്നോട് പഠിക്കുക, ഞാൻ നടക്കുന്ന അതേ സ്പീഡിൽ നടക്കുക, ഞാൻ പോകുന്ന ദിശയിലേക്ക് നീയും പോവുക, ചില ആഴ്ചകൾ കൊണ്ട് എങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കും, നീ എന്നിൽ നിന്ന് പഠിക്കുക. അതിങ്ങനെയാണ്, ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നു, അത് കൂടെ നടന്ന് പഠിക്കുകയാണ്. എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ എന്ന് യേശു പറഞ്ഞത് തന്റെ പങ്കാളിത്തത്തിലേക്ക് നാം വരാനാണ്, എന്നോടുള്ള കൂട്ടായ്മയിലേക്ക്. എന്നിൽ നിന്ന് പഠിക്കുക, ഞാൻ നിന്നെ പഠിപ്പിക്കാം, അവൻ നിങ്ങളെ പഠിപ്പിക്കും. എന്നിൽ നിന്ന് പഠിപ്പി, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാ ജീവിച്ചത്, എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലേക്ക് നോക്കും. എങ്ങനെയാ ഈ നുകം നമ്മൾ എടുക്കുന്നത്? ഒന്നാമതായിട്ട് നാം സമർപ്പിച്ചു കൊടുക്കണം യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് പൂർണ്ണമായിട്ട്. പഴയ നിയമത്തിൽ നുകത്തിന് കീഴിലാകുക എന്ന് പറഞ്ഞാൽ ചില അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു, ബാബേൽ രാജാവിന്റെ നുകം ഇസ്രായേൽ മക്കളെ ആ നുകത്തിന് കീഴിലായി. എന്നാൽ യേശുവിന്റെ നുകം അത് മൃദുവാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ അവൻ പറയുന്നു, എന്റെ നുകം മൃദുവാണ്. അത് വളരെ കരുണയും മൃദുവുമായിട്ടുള്ള ഒരു നുകമാണ്, അത് ഭാരമുള്ളതല്ല. അത് ഇസ്രായേൽ മക്കളുടെ മേൽ ബാബേൽ രാജാവിന്റെ നുകം പോലെയല്ല, അത് മൃദുവും ലഘുവുമാണ്, ചുമട് ലഘുവുമാണ്. നാം എന്തെങ്കിലും ചെയ്യാനായിട്ട് ദൈവം നമ്മെ നിർബന്ധിക്കുന്നില്ല. എന്തെങ്കിലും നിർബന്ധം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് നല്ല കാര്യമാകട്ടെ, അതൊരു നിർജീവ പ്രവൃത്തിയാണ്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ നല്ല പ്രവൃത്തികളും മോശം പ്രവൃത്തികളും ഉണ്ടായിരുന്നുള്ളൂ, പുതിയ നിയമത്തിൽ നല്ല പ്രവൃത്തികളും മോശം പ്രവൃത്തികളും ഉണ്ട്. എന്നാൽ എബ്രായർ 6:1, അതുപോലെ എബ്രായർ 9:14 നിങ്ങൾ നിർജീവ പ്രവൃത്തികളെ കുറിച്ച് വായിക്കുന്നു. നാം വായിക്കുന്നു, നാം നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടണം, നമ്മൾ ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. എന്താണ് നിർജീവ പ്രവൃത്തി? അതീതാണ് നിർജീവ പ്രവൃത്തി നല്ല പ്രവൃത്തികൾ മോശം മനോഭാവത്തോടെ ചെയ്യുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണോ? നിശ്ചയമായിട്ടും. ഞാനത് പണത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിർജീവ പ്രവൃത്തിയാവും. എനിക്ക് സഭയിലെ ഒരു പാട്ട് പാടാം, നല്ല പ്രവൃത്തിയാണ്, എന്നാൽ ഞാൻ ആ പാട്ട് പാടിയത് മനുഷ്യന്റെ മാനത്തിന് വേണ്ടിയാണെങ്കിൽ അതൊരു നിർജീവ പ്രവൃത്തിയാണ്. ദൈവവേലയ്ക്കായിട്ട് എനിക്ക് പണം കൊടുക്കാം, അതൊരു നല്ല കാര്യമാണ്, ഞാനത് ചെയ്തത് എന്റെ മാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്റെ പേരെ മറ്റെവിടെങ്കിലും പറയാനാണെങ്കിൽ അത് അപ്പൊ തന്നെ നിർജീവ പ്രവൃത്തിയായി. നല്ല പ്രവൃത്തികൾ നിർജീവ പ്രവൃത്തികളാവുന്നു, പാപകരമായ പ്രവൃത്തികൾ പാപകരം തന്നെയാണോ? നല്ല പ്രവൃത്തികൾ നിർജീവ പ്രവൃത്തിയാവുന്നു എന്നുള്ളതാണ് ദുരന്തം. പഴയ നിയമത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും പുറപ്പാട് പുസ്തകത്തിൽ ഇവിടെ അഹരോന്റെ വസ്ത്രത്തെക്കുറിച്ച് മോശയോടെ സംസാരിക്കുന്നത്. അവിടെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, അഹരോന് അവന്റെ നെറ്റിമേൽ ഒരു പട്ടം കെട്ടി ദൈവത്തിന് വിശുദ്ധമെന്ന് എഴുതണം. അതിന്റെ ഉദ്ദേശം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, 38-ാമത്തെ വാക്യം. അത് വിശുദ്ധീകരണ വസ്തുക്കളുടെ കുറ്റം, അത് ആ വിശുദ്ധ വസ്തുക്കളിൽ ഇസ്രായേലിനായി വിശുദ്ധീകരിച്ച, അവിടെ പാപം വിശുദ്ധ വസ്തുക്കളിലുള്ള, അതാണ് നിർജീവ പ്രവൃത്തി. അതുകൊണ്ട് യേശു പറയുന്നു, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് മാത്രം ഒരു പ്രവൃത്തി ചെയ്യുന്ന അത് നിർജീവ പ്രവൃത്തിയാണ്. നിങ്ങൾ ദൈവവചനത്തിൽ ഒരു വാക്കെടുക്കുന്നു, യാന്ത്രികമായത് അനുസരിക്കുന്നു, മറ്റാളുകളെയും നിർബന്ധിക്കുന്നു യാന്ത്രികമായിട്ട് അത് ചെയ്യാൻ. പഴയ നിയമത്തിന്റെ അക്ഷരം വെച്ച് 2 കൊരിന്ത്യർ 3:6 ഇങ്ങനെ പറയുന്നു, അക്ഷരം കൊല്ലുന്നു. ദൈവവചനത്തിന്റെ അക്ഷരങ്ങളെ നിങ്ങൾ പിൻഗമിക്കാം, അത് നിങ്ങളെ കൊല്ലും. നിങ്ങൾ ആ ന്യായപ്രമാണത്തിന്റെ അക്ഷരം എടുത്ത് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നു, അവരെയും കൊല്ലുന്നു. അങ്ങനെയല്ല നാം പഠിക്കുന്നത്, അല്ല ഇങ്ങനെയാണ് നാം പഠിക്കുന്നത്. യേശുവിന്റെ നുകം നമ്മുടെ തോളിൽ ഏറ്റുകൊണ്ട് അവനിൽ നിന്ന് നാം പഠിക്കുന്നു, അവന്റെ ജീവിതത്തിലേക്ക് നോക്കി. 2 കൊരിന്ത്യർ 3:3 പിന്നീട് ഇങ്ങനെ പറയുന്നു, അക്ഷരം കൊല്ലുന്നു. ന്യായപ്രമാണം എഴുതിയ അക്ഷരങ്ങളിലേക്ക് പോകുമ്പോൾ 2 കൊരിന്ത്യർ 3:6 അത് കൊല്ലുന്നു. എന്നാൽ അതിന് വിരുദ്ധമായി ആത്മാവ് ജീവൻ പകരുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ പകരുന്നു? നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പം അവൻ നമ്മളെ കാണിക്കും. ചില വാക്യങ്ങളോ അല്ലെങ്കിൽ ഒരു കൽപ്പനയോ അല്ല, ദേശുവിന്റെ മഹത്വമാണ് കാണുന്നത്. മറ്റൊരു വാക്കിൽ ഞാൻ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ യേശുവിനെ കാണണം. അതാണ് നാം തുടർന്ന് വായിക്കുമ്പോൾ 3:18. എന്റെ മൂടുപടം നീങ്ങി ഞാൻ ദൈവത്തിന്റെ വചനത്തെ നോക്കുമ്പോൾ അവിടെ എന്താ ഞാൻ കാണുന്നത്? ഞാൻ അവിടെ കാണുന്നത് കർത്താവിന്റെ തേജസ്സാണ്. അതുപോലെ അല്പാൽപമായിട്ട് പരിശുദ്ധാത്മാവിനെ വ്യത്യാസപ്പെടുത്തും അവന്റെ പ്രതിരൂപത്തിലേക്ക്. അതുകൊണ്ട് നാം ഇവിടെ കാണുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് നാം ആ വചനത്തിന്റെ അക്ഷരങ്ങളെ അനുസരിക്കാൻ മാത്രമല്ല, അത് നിങ്ങളെ ഒരു പരീശനാക്കുകയുള്ളൂ. പരീശന്മാര് അവരാണ് യേശുവിനെ കൊന്നത്, അക്ഷരത്തെ പിൻഗമിച്ചവർ. അതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടന്നു, വിചാരത്തിൽ പിടിച്ച ന്യായപ്രമാണത്തിന്റെ അക്ഷരപ്രകാരം അവളെ കല്ലെറിഞ്ഞാനായിട്ട് ശ്രമിച്ചു. എന്നാൽ യേശു അവളെ സ്വതന്ത്രമാക്കി. കാരണം അവർക്ക് അറിയുമായിരുന്നില്ല ദൈവത്തിന്റെ ഹൃദയം. അവർക്ക് ന്യായപ്രമാണത്തിന്റെ അക്ഷരം മാത്രമേ അറിയത്തുള്ളൂ, അത് വെച്ച് അവർ ആളുകളെ വിധിച്ചു. എന്നാൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളെ രക്ഷിക്കാനാണ്. ദൈവം ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്നത് കണ്ടാൽ അവൻ അവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പരീശൻ ഒരാളെ പാപത്തിൽ ജീവിക്കുന്നത് കണ്ടാൽ ഏത് വാക്ക് ഉപയോഗിച്ച് അവനെ സഭയിൽ നിന്ന് പുറത്താക്കാമെന്ന് ചിന്തിക്കും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഇന്നും കാണാൻ കഴിയും. ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്നത് കണ്ടാൽ ഏത് വാക്ക് ഉപയോഗിച്ച് അവനെ കുറ്റപ്പെടുത്താമെന്ന് ചിന്തിക്കും. എന്നാൽ ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്തിയാൽ അവനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിക്കും. അതാണ് ഇതിന്റെ ഉദാഹരണം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ അക്ഷരത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന തല്ലാൻ്റെ ഒരു വാക്യമായിരിക്കും. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ ചെന്നാൽ അവൻ യേശുവിന്റെ മഹത്വം കാണിക്കും. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ വേദവസ്തു മുഴുവനും യേശുവിനെ കാണണം. കർത്താവിനോട് പറയണം, കർത്താവ് നിന്റെ സ്വഭാവം കണ്ടെത്താൻ എന്നെ സഹായിക്കണം. എന്നിൽ നിന്ന് പഠിപ്പിൻ, എന്റെ നുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. ഉദാഹരണത്തിന് നമ്മൾ യേശു ക്രിസ്തുവിന്റെ താഴ്മയിലേക്ക് നോക്കിയാൽ ഈ ലോകത്തിനെ കാണാൻ കഴിയും. ഈ സൃഷ്ടികളിൽ ദൈവത്തിന്റെ മഹത്വം, അതിനകത്തൊരു മഹത്വമുണ്ട്. നക്ഷത്രങ്ങളിൽ, ഗ്രഹങ്ങളിൽ, ഈ ചരാചരത്തിലെ ഇതുപോലുള്ള അത്ഭുതങ്ങൾ. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ദൈവത്തിന്റെ മഹത്വം കാണുന്നത് ഈ സൃഷ്ടികളിലല്ല, അത് യേശു എന്ന് പറയുന്ന വ്യക്തിയിലും അവന്റെ സ്വഭാവത്തിലുമാണ്. അവന്റെ താഴ്മ, അവന്റെ ഈ ലോകത്തിലെ ജീവിതം, ഈ കാര്യം നാം ചിന്തിക്കുമ്പം അവൻ ദൈവത്തോടുള്ള തന്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ അവൻ താഴേക്ക് വന്നു ഒരു മനുഷ്യനായി. അത് തന്നെ താഴ്മയുടെ ഒരു വലിയ ചുവടാണ്. ഇങ്ങനെ ചിന്തിക്കൂ, നിങ്ങൾ ഒരു വളരെ മാന്യതയുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളൊരു പുഴുവിനെ, തറയിൽ കൂടെ ഇഴഞ്ഞു പോകുന്ന നിസ്സാരനായ ഒരു പുഴു, ആ പുഴുവിനെ നിങ്ങൾ വളരെ സ്നേഹിക്കുന്നു. കാരണം അതിനെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയില്ല. നിങ്ങളൊരു പുഴുവായി മാറുന്നു. അതിനെപ്പോലെ നിങ്ങൾ ആ പുഴുവിൻ്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യനായി ചെന്നാൽ ആ പുഴു പേടിച്ച് വിറയ്ക്കും. എന്നാൽ നിങ്ങളൊരു പുഴുവായി ആ പുഴുവിനോട് സംസാരിച്ചാൽ അതിനെ ഒരു ഉയർന്ന ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയും. യേശുക്രിസ്തു ചെയ്തതിൻ്റെ ഒരു ചെറിയ ചിത്രമാണിത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. മനുഷ്യനും നിലത്തോട് എഴുന്ന ആ പുഴുവും തമ്മിലുള്ള വ്യത്യാസത്തെക്കാൾ ഞാൻ ആ പുഴുവിനെ പോലെ ആകുന്നത് വളരെ വലിയ ഒരു താഴ്മയാണ് ആ പുഴുവിനെ സഹായിക്കാൻ വേണ്ടി. എന്നാൽ ദൈവം മനുഷ്യനായത് 1,000,000 സമയം കൂടുതൽ അതിനേക്കാൾ വലിയ താഴ്മയാണ്. നമുക്കത് കാണാൻ കഴിയുന്നില്ല, കാരണം യേശുവിന്റെ തേജസ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നവരെയെല്ലാം ഞാൻ എതിർക്കുന്നത്. അവർ പറയുന്നു ദൈവം വലിയൊരു പ്രവാചകനായിരുന്നു, ഒരു തത്വജ്ഞാനിയായിരുന്നു, ഒരു വലിയ മതനേതാവ് അല്ല. അവൻ ദൈവപുത്രനാണ്. അവൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്. ദൈവം മനുഷ്യജഡത്തിൽ വന്നതാണ്. അവൻ പല മനുഷ്യാവതാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യാവതാരമായിരുന്നില്ല, അങ്ങനെയല്ല. അവൻ മാത്രമാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അവന്റെ മഹത്വം കവരുകയാണ്. ദൈവം മനുഷ്യജഡത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അവിടെയാണ് അവന്റെ താഴ്മ നാം കാണുന്നത്. അവൻ മനുഷ്യനായി തീർന്നു എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ. അവൻ ഈ ഭൂമിയിൽ ഒരു മഹാരാജാവായി വന്നിരുന്നെങ്കിൽ പോലും ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് അതുപോലും താഴ്മയായിരുന്നേനെ. സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു മഹാരാജാവായി, അത് തന്നെ എത്രയോ വലിയ താഴ്മയായിരുന്നേനെ. എന്നാൽ അത്ഭുതകരമായ കാര്യം, അവന് ഈ ഭൂമിയിലേക്ക് വന്നപ്പം ഒരു മഹാരാജാവായിരിക്കാൻ ആഗ്രഹിച്ചില്ല. ആ വിദ്വാൻമാർ വന്നപ്പം യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് കേട്ട് തെറ്റായ ഒരു സ്ഥാനത്താണ് അവനെ തിരഞ്ഞത്. അവരെ നക്ഷത്രങ്ങളെ അനുഗമിച്ചു. അവരെ യെരുശലേമിൽ എത്തിയപ്പം നമ്മൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവർ പറഞ്ഞു, ഓ ഇനിയും നമുക്ക് നക്ഷത്രങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. യഹൂദന്മാരുടെ രാജാവ് അവൻ എവിടെയായിരിക്കും ജനിക്കുന്നത്? നിശ്ചയമായിട്ടും ഒരു കൊട്ടാരത്തിലായിരിക്കും. അവരെ നക്ഷത്രങ്ങളെ അനുഗമിക്കുന്ന നിർത്തി അങ്ങനെയാണ് അവരെ മഠയന്മാരായി മാറിയത്. അവരെ കൊട്ടാരത്തിലേക്ക് പോയി യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവനെ കാണാൻ. എന്നാൽ അവർക്കതേപ്പറ്റി ഒരു സൂചന പോലും ഇല്ലായിരുന്നു. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ് പറഞ്ഞതെന്ന്? ഈ മനുഷ്യർ കിഴക്ക് നിന്ന് വളരെ ദൂരത്തിൽ വന്നതാണോ യേശുവിനെ കാണാൻ? എന്നാൽ വേദവസ്ത്രം കയ്യിലുള്ള അവർക്കറിയില്ലായിരുന്നു യേശു എവിടെയാ പറഞ്ഞതെന്ന്. ഹെരോദ രാജാവ് മഹാപുരോഹിതന്റെ അടുക്ക് ചെന്നു. ശാസ്ത്രിമാരുടെ അടുക്കൽ അവർ പറഞ്ഞു, ശരിയാ, മീഖാ പുസ്തകത്തിൽ അവൻ ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. എന്നാൽ അവർ ബേത്ലഹേമിൽ യേശുവിനെ അന്വേഷിച്ചു പോയില്ല. അങ്ങനെ വിദ്വാൻമാർ പുറത്തു വന്നു. അവരെന്ത് ചെയ്തു? അവർ വിദ്വാൻമാരായി. അവരെ നക്ഷത്രത്തെ അനുഗമിച്ചു. അവരാ നക്ഷത്രത്തെ അനുഗമിച്ചപ്പം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നു. ഈ കുഞ്ഞ് യഹൂദന്മാരുടെ രാജാവ് അവനെ ഒരു ചെറിയ വീട്ടിൽ, ഒരു ചെറിയ കുടിലിൽ, അവന്റെ ജനനത്തിൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അവന്റെ ജനനസമയത്ത് അവരെത്തിയിരുന്നെങ്കിൽ ഒരു പുൽത്തൊട്ടിയിൽ പശുക്കളോടൊപ്പം അവനെ കണ്ടേനെ. അവർ താമസിച്ചാണ് വന്നത്. അവരൊരുപക്ഷെ താമസിച്ചത് അവർ നക്ഷത്രങ്ങളെ അനുഗമിക്കുന്ന നിർത്തിയതുകൊണ്ടാവും. അവര് ബേത്ലഹേമിലേക്ക് പോകേണ്ടതിന് പകരം ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ അവരെത്തി. അവർ ബേത്ലഹേമിലേക്ക് വന്നിരുന്നെങ്കിൽ അവർക്ക് അത്ഭുതകരമായ കാഴ്ച കാണാം, ദൈവപുത്രൻ ഒരു ഗോശാലയിൽ പറഞ്ഞത്. അവരെ വന്നപ്പോഴത്തേക്കും അവരെ ആ ഗോശാലയിൽ നിന്ന് ഒരു വീട്ടിലേക്ക് മാറി. അതുകൊണ്ട് അവിടെ അവർ ആ വീട്ടിൽ വെച്ച് അവനെ കാണുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച, അവൻ ഭൂമിയിലേക്ക് വന്നപ്പം അവൻ തന്നെ പിന്നെയും താഴ്ത്തി. അവിടെ അവൻ തന്നെ എത്രമാത്രം താഴ്ത്തി, അത് ചെറിയൊരു കാര്യമല്ല. അവനൊരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അത് തന്നെ വളരെ വലിയ ഒരു താഴ്മയായിരുന്നു. അവനൊരു അടിമയുടെ കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അത് തന്നെ ഒരു വലിയ താഴ്മയുടെ ഒരു അനുഭവമാണ്. ഇതേക്കുറിച്ച് ചിന്തിക്കൂ. അവൻ ജനിച്ചത് പശുവിന്റെ തൊഴുത്തിലാണ്. എന്റെ മുഴുവൻ ജീവിതത്തിലും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ആരെങ്കിലും ഇത്രമാത്രം ദാരിദ്ര്യത്തിൽ അവരുടെ കുഞ്ഞിനെ, പശുവിനെ കിട്ടുന്ന ഒരിടത്തിൽ പശുക്കളോടും കഴുതകളോടും കൂടെ. ഒരിക്കലും. എനിക്കറിയില്ല ഈ ഭൂമിയുടെ പരപ്പിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അവൻ ഇത്രമാത്രം ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ അവനെ അവന്റെ അമ്മയ്ക്ക് കന്നുകാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വന്നുവെന്ന്. അങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു വ്യത്യസ്തനായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവൻ സ്വർഗത്തിലെ ആ ഉയർന്ന സ്ഥാനത്ത് നിന്ന് ഈ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്തേക്ക്, ഒരു കന്നുകാലിക്കൂട്ടിൽ പശുവിനോടൊപ്പം? കാരണം അവൻ മനുഷ്യരെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവൻ എല്ലാവരുടെയും അടിയിലേക്ക് വന്നു, അങ്ങനെ എല്ലാവരെയും ഉയർത്താനായിട്ട്. നിങ്ങൾ അവരുടെ അടിയിലേക്ക് പോകാതെ അവരെ എങ്ങനെ ഉയർത്താൻ കഴിയും? അവരുടെ മേളിൽ നിങ്ങൾക്കൊരു രാജാവായിട്ടിരിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് അവരെ ഉയർത്താൻ, നിങ്ങൾക്ക് കൽപ്പനകൾ കൊടുക്കാൻ കഴിയും നിങ്ങളൊരു രാജാവാണെങ്കിൽ. എന്നാൽ അവരെ ഉയർത്തണമെങ്കിൽ നിങ്ങൾ അവരുടെ അടിയിലേക്ക് പോകേണ്ടതുണ്ട്. അവൻ ഇത് തീരുമാനിച്ചു എല്ലാവരെയും ഉദ്ധരിക്കാനായിട്ട്. അവൻ എല്ലാ മനുഷ്യന്റെയും അടിയിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് അവരൊരു ഗോശാലയിൽ ജനിച്ചത്. ഒരു മനുഷ്യന് ജനിക്കാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന നിലയിൽ അവൻ ജനിച്ചു. അവിടെ അവന്റെ താഴ്മ നമുക്ക് കാണാം. ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം, ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. നിങ്ങളൊരു വീട്ടിലോ ഒരു ഹോസ്പിറ്റലിലോ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാ ജനിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം നിങ്ങൾക്കില്ല. നിങ്ങളല്ല അത് തിരഞ്ഞെടുത്തത്. ഏത് രാജ്യത്ത് ജനിക്കണം, അല്ലെങ്കിൽ ഏത് കുടുംബത്തിൽ നിങ്ങൾ ജനിക്കണം, കാരണം നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെ ഉരുവായി. ഇതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ, സാമ്പത്തിക നിലവാരം പോലെ അങ്ങനെയാണ് നിങ്ങൾ ജനിച്ചത്. അത് ഒരു എയർ കണ്ടീഷൻ ഹോസ്പിറ്റലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയിൽ. നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല എവിടെ നിങ്ങൾ ജനിക്കണമെന്ന്. ഇവിടെ ഒരാൾക്ക് മാത്രമേ ഇതുവരെ ഈ ഭൂമിയിൽ ജനിച്ചവരിൽ, അവൻ തിരഞ്ഞെടുത്തു എവിടെയാണ് അവന് ജനിക്കേണ്ടതെന്ന്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം അവന്റെ ജനനം സ്വർഗത്തിൽ പ്ലാൻഡായിരുന്നു. അവൻ തന്നെയാണ് അവന്റെ ജനനം പ്ലാൻ ചെയ്തത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. സ്ത്രീയുടെ സന്തതി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, അവിടുന്ന് തന്നെ ഏതാണ്ട് 4,000 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ അവൻ അതിനു മുമ്പേ തന്നെ അറിയാമായിരുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ജനിക്കേണ്ട ഇടം നിങ്ങൾ നിശ്ചയിച്ചാൽ ഏത് കുടുംബമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഏത് പട്ടണം നിങ്ങൾ തിരഞ്ഞെടുക്കും? അതിൽ തന്നെ ആ പ്രത്യേക ഇടം നിങ്ങളെ തെരഞ്ഞെടുക്കും. നിങ്ങളെ ജനിക്കാൻ വേണ്ടി നിങ്ങൾ നസറേത്ത് പോലെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമോ? നദാനിയേൽ പറഞ്ഞ പോലെ എന്തെങ്കിലും നന്മ നസറേത്തിൽ നിന്ന് പുറപ്പെടുമോ? അത്ര മോശം അഭിപ്രായമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. നിങ്ങൾ ഇതുപോലെ മോശപ്പെട്ട ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമോ? നിങ്ങൾ ദരിദ്രനായ ഒരു ആശാരിയുടെ കുടുംബം തിരഞ്ഞെടുക്കുമോ നിങ്ങൾക്ക് ജനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ധനികനായ കുടുംബം തിരഞ്ഞെടുക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്? നിങ്ങളെ ഇസ്രായേൽ പോലെ ഒരു അടിമകളുടെ റോമാക്കാരെ ഭരിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? പശുക്കളുടെ കൂടെ എരുത്തിൽ ഒരു ജനനം? എന്തുകൊണ്ടാണ് യേശു മനഃപൂർവ്വമായിട്ട് അത് തിരഞ്ഞെടുത്തത്? ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അതുമാത്രമല്ല, നിങ്ങൾ അവന്റെ താഴ്മ കാണൂ. അവന്റെ കുടുംബ പാരമ്പര്യം നോക്കൂ. മത്തായി 1 സാധാരണ പറഞ്ഞ യഹൂദന്മാരെ അവരുടെ വംശപരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ അവർ സാധാരണ സ്ത്രീകളുടെ പേര് പറയാറില്ല. പുരുഷന്മാരുടെ പേര് മാത്രമേ ഉള്ളൂ. അത് പുരുഷൻ മേധാവിത്വമുള്ള ഒരു സ്ഥലമായിരുന്നു. എന്നാൽ അവന്റെ കുടുംബ പരമ്പര പറയുന്ന അത് മറിയയുടെ ഭർത്താവായ യോസഫിന്റെ കുടുംബമാണ്. അവിടെ 4 സ്ത്രീകളുടെ പേര് പരാമർശിക്കുന്നു. അതിൽ 3 പേര് യേശുവിന്റെ കുടുംബ പരമ്പരയിൽ വരുന്നതാണ്. 1 ആള്, അത് മത്തായിയുടെ സുവിശേഷം 1:3 വാക്യം, തേമാർ. അവരൊരു മകനെ പ്രസവിച്ചു, അത് പേരസാണ്. അവിടെ നിങ്ങളത് വായിക്കുമ്പം കാണാൻ കഴിയുന്ന പുറകോട്ട് പോയി 38:38. ഈ ശ്രീ തേമാർ യഹൂദയുടെ മകന്റെ ഭാര്യയായിരുന്നു. കുടുംബത്തിനുള്ളിൽ നടന്ന വ്യഭിചാരത്തിലൂടെയാണ് ജനിച്ചത്. അമ്മായിയപ്പനും മരുമകളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ കൂടെ ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിയുടെ പേര് പേരസ്. യേശു സ്വർഗത്തിൽ നിന്ന് ആ പാരമ്പര്യം തെരഞ്ഞെടുക്കും. ഞാൻ ആ പാരമ്പര്യത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുമോ നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ ഇതുപോലൊരു വ്യഭിചാരത്തിൽ ജനിച്ചത്, അമ്മായിയപ്പനും മരുമകളും തമ്മിലുള്ള ബന്ധത്തിൽ, നിങ്ങളത് സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ? അവനത് തള്ളാൻ കഴിയുമായിരുന്നു, മറ്റൊരു വഴി തെരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ അവനത് തെരഞ്ഞെടുത്തു. ഇവിടെ പറയുന്ന 2 സ്ത്രീ 5 വാക്യത്തിൽ രേഖാബാണ്. രേഖാബ് എരിഹോവിൽ അറിയപ്പെടുന്ന ഒരു വേശ്യായിരുന്നു. അവളൊരു യഹൂദ സ്ത്രീ ആയിരുന്നില്ല. എരിഹോവിൽ താമസിക്കുന്ന ഒരു കുടുംബം ഒരുപക്ഷെങ്കിൽ അവർ കനാന്യ സ്ത്രീ ആയിരിക്കുന്നു. ഒരു വേശ്യ അവളെ പണം സമ്പാദിച്ചത് അവളുടെ ശരീരം വിറ്റ് ആയിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുമോ നിങ്ങളുടെ വലിയമ്മ ഒരു നഗരത്തിലുള്ള ഒരു വേശ്യായിരുന്നെന്ന്? തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ നിങ്ങളത് തെരഞ്ഞെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ചരിത്രത്തിന്റെ ആദ്യത്തെ പേജിൽ നിങ്ങളെ എഴുതി വെക്കുമായിരുന്നോ? ഇവിടെ പറയുന്ന 3 സ്ത്രീ, അത് രൂത്താണ്. രൂത്തിനെ ഇവിടെ വിളിക്കുന്നത് ബോവാസിന്റെ ഭാര്യ എന്നാണ്. രൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. അവളുടെ പാരമ്പര്യം മോവാബിൽ നിന്നാണ്. മോവാബ് ഒരു ലോത്തിന്റെ ഒരു മകനാണ്. അവനും ഇതുപോലെ വ്യഭിചാരത്തിൽ ജനിച്ചതാണ്, സ്വന്തം മകളിൽ നിന്ന്. ഇവിടെ വ്യഭിചാരത്തിൽ ജനിച്ച മറ്റൊരാള്, 4, ആ ശ്രീ ബത്ഷീബ ആണ്. മത്തായി 1:6, അവളോട് ദാവീദ് വ്യഭിചാരം ചെയ്തു. അവളെ മറിയയുടെ കുടുംബ പാരമ്പര്യത്തിലല്ല, ജോസഫിന്റെ കുടുംബ പാരമ്പര്യത്തിലാണ് വരുന്നത്. ഇവിടെ കാണാൻ കഴിയുന്നത് ഈ 4 സ്ത്രീകളും എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ അവരുടെ പാരമ്പര്യത്തിൽ ലൈംഗിക പാപത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. രൂത്ത് അവളുടെ മോവാബെ പാരമ്പര്യത്തിൽ, രേഹാബ് അവൾ തന്നെ അത് ചെയ്തു. അതുപോലെ ഇവിടെ തേമാർ നേരിട്ട്, ബത്ശേബയെ അതുപോലെ നേരിട്ട്. അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം എന്തുകൊണ്ടാണ് യേശു തെരഞ്ഞെടുത്തത്? പാപികളായ ഒത്തിരി ആളുകൾ ഉൾപ്പെടുന്ന ഒരു കുടുംബ വഴി. കാരണം അവൻ പാപികളെ രക്ഷിക്കാനാണ് വന്നത്. ആളുകൾ ഇതറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു. താൻ പാപികളുടെ വഴിയിൽ തന്നെ തന്നെ ഒരുവനായിട്ട് എണ്ണി. എന്നാൽ അവനിൽ പാപമില്ലായിരുന്നു. ആ പാപം നിറഞ്ഞ കുടുംബ വഴിയിൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ അവൻ ആളുകളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. വ്യഭിചാരത്തിൽ പിറന്നവരെയും രക്ഷിക്കാൻ, വ്യഭിചാരത്തിൽ ജീവിക്കുന്നവരെയും രക്ഷിക്കാൻ, വേശ്യയായിട്ട് ജീവിക്കുന്നവരെ രക്ഷിക്കാൻ. നീ ആരാണെങ്കിലും അവന് വിഷയമല്ല. അവൻ വന്നത് പാപികളെ രക്ഷിക്കാനാണ്. അങ്ങനെ പാപികളെ രക്ഷിക്കാൻ അവൻ കാര്യമാക്കിയില്ല. ആളുകൾ അവനെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന്? അവന്റെ താഴ്മ അത്ര പൂർണ്ണമായിരുന്നു. അവൻ പൂർണ്ണമായിട്ടും അവരിൽ ഒരാളായി എല്ലാ മനുഷ്യ ജാതിയോടും. ഇവിടെ നമുക്ക് അവന്റെ താഴ്മ കാണാം. അവനുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തും, നമുക്ക് നമ്മുടെ നിഗളം കാണാം. അത് ഫോഷത്വമായ ഒരു കാര്യമാണ്. ഇത് കാണാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ആ താഴ്മയിൽ നിന്നും. പരിശുദ്ധാത്മാവ് നമ്മളെ യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുമ്പം ഒരു പാപിയെയും കുനിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലത്ത് അവൻ നമ്മളെ എത്തിക്കും. നമ്മൾ തന്നെ പാപികളാണെന്ന് നമ്മൾ കണ്ടെത്തും. നമ്മൾ അവളിൽ ഒരാളായിട്ട് എണ്ണും. നമ്മളിൽ പാപം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അവരെ ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. ഇവിടെയാണ് നമ്മൾ യേശുവിന്റെ താഴ്മയുടെ തേജസ് കാണുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെയും അതുപോലെ ആക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.